യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇതുവരെയുള്ള വേദപഠനത്തിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആറാമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. പ്രാരംഭമായി അപ്പസ്തല പ്രവൃത്തികൾ 8:4 ഉദ്ധരിച്ചു കൊള്ളട്ടെ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്കൊപ്പം അതിനുള്ളിൽ പ്രശ്നങ്ങളും വളർന്നു വന്നു. യെരുശലേമിലെ സഭയിലുണ്ടായ ഒരു പുതിയ പ്രശ്നത്തെ അപ്പസ്തലന്മാരും വിശ്വാസികളും ഒത്തുചേർന്ന് എങ്ങനെ നേരിട്ടു എന്നും അതിന് എപ്രകാരം പരിഹാരം കണ്ടെത്തിയെന്നും വിവരിച്ചുകൊണ്ടാണ് 6 ആരംഭിക്കുന്നത്. 6:1 ഇപ്രകാരമാണ്: അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ഒരു പതിവ് നിലവിലുണ്ടായിരുന്നു. ചന്തകളിലും വീടുകളിലും മറ്റും കയറിയിറങ്ങി പണവും സാധനങ്ങളുമായി കിട്ടുന്നതെല്ലാം ശേഖരിച്ച് അത്യാവശ്യത്തിലായിരിക്കുന്നവരെ അവർ സഹായിക്കുമായിരുന്നു. വിദേശീയരുമായി ബന്ധത്തിലായിരിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടരായിരുന്നു പലസ്തീൻകാരും യെരുശലേം നിവാസികളുമായ എബ്രായ ഭാഷക്കാരായ യഹൂദന്മാർ. വിദേശത്തു നിന്നും വന്നു പാർത്തിരുന്ന യവനായ ഭാഷക്കാരോട് എബ്രായ ഭാഷക്കാർക്ക് പുച്ഛമായിരുന്നു. ക്രിസ്തീയ സഭയിൽ ഈ രണ്ട് കൂട്ടരും ഉണ്ടായിരുന്നു. യേശുവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നിരുന്ന ഇവരിൽ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരുന്നു. അവരിൽ പലരും വിശ്വാസ നിമിത്തം ഭവനങ്ങളോ ജോലിയോ നഷ്ടപ്പെട്ടവരും ആയിരുന്നു. വിശ്വാസികൾ സ്നേഹത്താൽ പ്രതികൂലങ്ങളെ തരണം ചെയ്തു. പണമുള്ളവർ അതില്ലാത്തവരെ സഹായിച്ചു. അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം ഉളവാകുവാൻ ഇടയായി. അതിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും വിധവമാരെയും മറ്റും എബ്രായ ഭാഷക്കാർ ഉപേക്ഷയായി വിചാരിക്കുന്നുവെന്ന് യവനായ ഭാഷക്കാർ പരാതിപ്പെട്ടു. ഈ പിറുപിറുപ്പ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുൻപായി തന്നെ പരിഹാരം കണ്ടെത്തുവാനായി അപ്പോസ്തലന്മാർ തീരുമാനിച്ചു. അവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അപ്പോസ്തലന്മാർ വചന ശുശ്രൂഷ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല എന്നും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള നിർദ്ദേശവും ജനത്തിന് അവർ നൽകി. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ജനം അപ്പോസ്തലന്മാരുടെ വാക്ക് അംഗീകരിച്ചു. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 7 പുരുഷന്മാരെ ജനം അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ മുൻപാകെ നിർത്തി. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ആദിമ ക്രിസ്തീയ സഭയിൽ ഉളവായ പ്രശ്നത്തിന് അപ്പോസ്തലന്മാരും വിശ്വാസികളും ഒത്തുചേർന്ന് എങ്ങനെ പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും തങ്ങൾ ഉറ്റിരിക്കുമെന്നുള്ള അപ്പോസ്തലന്മാരുടെ ഉറച്ച തീരുമാനം ശ്ലാഘനീയമായ മാതൃക തന്നെയാണ്. മാത്രമല്ല, പൊതുവായ പ്രവർത്തനങ്ങൾക്കായി വിശ്വാസികൾ അവരിൽ നിന്ന് തന്നെ തികച്ചും യോഗ്യതയുള്ള വ്യക്തികളെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതും നല്ല മാതൃകയാണ്. യെരുശലേമിലെ സഭയിലുണ്ടായ ഈ പ്രതിസന്ധി വേളയിൽ അപ്പോസ്തലന്മാർ സ്വീകരിച്ച നിലപാടും അവരും വിശ്വാസികളും ഒത്തുചേർന്ന് ചെയ്ത നടപടിക്രമങ്ങളും ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്ക് അനുകരണീയമായ മാതൃകയാണ്. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും മുഖ്യസ്ഥാനം നൽകട്ടെ. സഭയുടെ ബാഹ്യകാര്യ പ്രവർത്തനങ്ങൾക്കായി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ. അവർ നിസ്വാർത്ഥതയോടെ സത്യസന്ധരായി സഭയെ സേവിക്കട്ടെ. ദൈവവചനം യെരുശലേം മുഴുവൻ പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിൽ നിന്നുപോലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് 6:7 മനസ്സിലാക്കാം. യെരുശലേമിലെ സഭയിൽ മേശകളിൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 2 പ്രധാനികളായിരുന്നു സ്തേഫാനോസും ഫിലിപ്പോസും. സഭയിലെ ബാഹ്യകാര്യ നടത്തിപ്പുകൾക്കായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെങ്കിലും പിന്നീട് ഇവർ സുവിശേഷ പ്രചരണ ദൗത്യവും ഏറ്റെടുത്തു. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സന്ത്രിയക്കാരിലും കിലിക്യ ആസിയ എന്ന ദേശക്കാരിലും ചിലർ സ്തേഫാനോസിനോട് എതിർക്കുവാൻ മുൻപോട്ട് വന്നു. എന്നാൽ അവന്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ന്യായപ്രമാണത്തിനും ദൈവത്തിനും വിരോധമായി ഇവൻ സംസാരിക്കുന്നത് അവർ കേട്ടു എന്ന് പറയിച്ച് ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും വിളക്കി അവനെ പിടിച്ച് സന്നിധി സംഘത്തിന് മുൻപിൽ ഹാജരാക്കി. ന്യായാധിപ സംഘത്തിലുള്ളവർ അവനെ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിക്കുന്നതായിട്ടാണ് കണ്ടത്. തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരി തന്നെയോ എന്നുള്ള അവരുടെ ചോദ്യത്തിന് സ്തേഫാനോസ് നൽകിയ മറുപടി സുദീർഘമായ ഒരു പ്രസംഗമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7:1-53 വരെയുള്ള ഭാഗം തൻ്റെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ വിവരണമാണ്. അബ്രഹാമിൻ്റെ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഇസ്രായേലിൻ്റെ സംക്ഷിപ്ത ചരിത്രം അവൻ വളരെ വ്യക്തമായി അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. മശിഹായുടെ വരവിനെ മുന്നറിയിച്ചവരെ ഉപദ്രവിച്ചതും പലരെയും കൊന്നുകളഞ്ഞതും മശിഹായെ കൊന്നവരും അവർ തന്നെയാണെന്ന് സ്തേഫാനോസ് പ്രതിവാദിച്ചു. ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നും അവൻ പ്രസ്താവിച്ചു. അവർ കോപാവേശരായി ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. അവർ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. അവൻ മുട്ടുകുത്തി, കർത്താവെ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിദ്ര പ്രാപിച്ചു. മഹത്തായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് സ്തേഫാനോസ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു. വിസ്താരം തീർന്നതായോ ന്യായാധിപൻ വിധി പ്രസ്താവിക്കുന്നതായോ ഒന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്നും അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നും 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിക്കുന്ന ആളായി ശൗലിനെ ഈ രംഗത്താണ് ആദ്യമായി കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7:58. ഈ സംഭവത്തിന് ശേഷമാണ് ക്രിസ്ത്യാനികൾക്കെതിരായ പരസ്യ പ്രവർത്തനം ശൗൽ ആരംഭിക്കുന്നത്. 8:3 ഇപ്രകാരമാണ്: എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. സ്തേഫാനോസിനെ നിഗ്രഹിച്ചതിലൂടെ നസ്രായ മാർഗക്കാർ ഭയന്ന് ഒതുങ്ങുമെന്നും അങ്ങനെ ക്രിസ്തുമാർഗം നിഗ്രഹിക്കപ്പെടുമെന്നുമായിരുന്നു യഹൂദ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ വിശ്വാസികളുടെ വീര്യം കെടുകയല്ലായിരുന്നു, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. സ്തേഫാനോസിൻ്റെ മരണത്തോടെ ഭയങ്കരമായ പീഡയുടെ ഒരു കാലഘട്ടം ആരംഭിച്ചുവെങ്കിലും അത് ഒരു വഴിത്തിരിവായിരുന്നു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യെരുശലേം വിട്ട് യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവർ ഭയവിഹ്വരായി സ്വന്തം പാർപ്പിടങ്ങളിൽ ഒതുങ്ങുകയല്ലായിരുന്നു, മറിച്ച് വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിക്കുകയായിരുന്നു. ഇപ്രകാരം ഭയങ്കരമായ പീഡ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് മുൻപ് ശിഷ്യന്മാരോട് പ്രവചനമായി പറഞ്ഞ വാചകം ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഓർക്കാം: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതെ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ ശക്തി പ്രാപിച്ച് ആദ്യം യെരുശലേമിൽ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ അവർ യഹൂദയിലും ശമരിയയിലും സാക്ഷികളായിരിക്കുന്നു. മേശയിൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ രണ്ടാമനായ ഫിലിപ്പോസ് ക്രിസ്തീയ വിശ്വാസികൾ വിദേശങ്ങളിലേക്ക് ചിതറിപ്പോയ കൂട്ടത്തിൽ ശമരിയയിൽ എത്തിച്ചേർന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന അപ്പസ്തോലനായ ഫിലിപ്പോസ് അല്ല ഇദ്ദേഹം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ആ പട്ടണത്തിൽ ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി. യഹൂദന്മാരും ശമരിയരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ യഹൂദ പാരമ്പര്യങ്ങളെ വകവയ്ക്കാതെ ഫിലിപ്പോസിൻ്റെ ശമരിയയിലേക്കുള്ള പോക്കും പ്രവർത്തനവും ആശ്ചര്യമുളവാക്കുന്ന വസ്തുതയത്രേ. തൻ്റെ പ്രസംഗത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് 8:6-8 വരെയുള്ള വാക്യ ഭാഗത്തു നിന്നും മനസ്സിലാക്കാം. അനേകർ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, അനേകർ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. യേശുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച് അനേക പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ഏൽക്കുവാൻ ഇടയായി. ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടപ്പോൾ യെരുശലേമിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. സുവിശേഷത്തിൽ വിശ്വസിച്ചവർ സ്നാനം ഏറ്റിരുന്നതല്ലാതെ അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. പത്രോസും യോഹന്നാനും അവർക്കായി പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ ഭാഗത്ത് ആഭിചാരകനായിരുന്ന ശിമോൻ എന്നൊരാളെ കുറിച്ചുള്ള ചെറു വിവരണം കാണാം. ആഭിചാരത്താൽ അനേകരെ വശീകരിച്ച് താൻ മഹാനെന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകരുടെ കൂട്ടത്തിൽ ഇവനും സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പസ്തോലന്മാർ കൈവച്ചതിനാൽ ജനത്തിന് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ താനും ഒരുവന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്കവണ്ണം അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പസ്തോലന്മാരുടെ അടുത്ത് ദ്രവ്യവുമായി കടന്നു ചെന്നു. അവന്റെ ഉള്ളിലെ വ്യാജാത്മാവിനെ മനസ്സിലാക്കിയ പത്രോസ് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശാസിക്കുകയും ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് ക്ഷമയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ശമര്യയിലെ ഈ ഉണർവിന്റെ നടുവിൽ സുവിശേഷകനായ ഫിലിപ്പോസിന് കർത്താവിൽ നിന്ന് ഒരു പ്രത്യേക ദൂത് ലഭിച്ചു. ശമര്യ വിട്ട് മരുഭൂമിയായ ഗസയിലേക്ക് പോകുവാൻ കർത്താവ് അവനോട് പറഞ്ഞു. ശമര്യയെ പോലെ തിരക്കുള്ള ഒരു സ്ഥലം വിട്ട് ഏകാന്തമായ മരുഭൂമിയിലേക്ക് പോകുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ എഴുന്നേറ്റ് പോകുക എന്നുള്ള കർത്താവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് അവൻ പുറപ്പെടുകയായിരുന്നു. ഗസയിലേക്ക് താൻ അയക്കപ്പെട്ടത് എന്തിനെന്ന് യാത്രയുടെ തുടക്കത്തിൽ ഫിലിപ്പോസിന് അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. വിജനമായ പ്രദേശത്തുകൂടി അവൻ നടന്നു നീങ്ങി. ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് അവനെ അവിടേക്ക് അയച്ചതെന്ന് ഫിലിപ്പോസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആഫ്രിക്കയിലെ എത്യോപ്യയിലുള്ള ഒരു പ്രധാന വ്യക്തി അതുവഴിയായി ഒരു രഥത്തിൽ യാത്ര ചെയ്തു പോകുന്നുണ്ടായിരുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായിരുന്ന അയാൾ യെരുശലേമിൽ ആരാധിക്കുവാൻ പോയിട്ട് മടങ്ങി വരികയായിരുന്നു. അവൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ ചുരുളിൽ നിന്നും വായിക്കുകയായിരുന്നു. നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന് കൽപ്പന നൽകി. അവൻ രഥത്തിനടുത്തേക്ക് ഓടിയെന്നാണ് അവിടെ നാം വായിക്കുന്നത്. സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വിഷയം കർത്താവ് അവന് നൽകി. വായിക്കുന്ന ഭാഗം ഗ്രഹിക്കുന്നുവോ എന്നുള്ള ഫിലിപ്പോസിന്റെ ചോദ്യത്തിന് ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് തന്നോടുകൂടെ രഥത്തിൽ കയറിയിരിക്കുവാൻ അപേക്ഷിച്ചു. യെശയ്യാപ്രവചനം 53:7-8 എന്നീ വാക്യങ്ങളായിരുന്നു അവൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമൻ കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെയിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഈ തിരുവെഴുത്ത് ആധാരമാക്കി ഫിലിപ്പോസ് അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. രണ്ടുപേരും ഒരുമിച്ച് എത്രത്തോളം സമയം ചെലവഴിച്ചു എന്നതിന് വ്യക്തമായ തെളിവില്ല. എന്നാൽ തനിക്കായി കഷ്ടമനുഭവിച്ചു മരിച്ച രക്ഷകനിൽ വിശ്വസിക്കുവാനും അവനുമായി ജീവിതം സമർപ്പിക്കുവാനും ആ എത്യോപ്യൻ ഒരുക്കമുള്ളവനായി തീർന്നു. വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സ്നാനമേൽക്കുവാനുള്ള താല്പര്യം അവൻ ഫിലിപ്പോസിനെ അറിയിച്ചു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് അവൻ വിശ്വസിക്കുന്നു എന്നുള്ള വസ്തുത അവൻ ഫിലിപ്പോസിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞു. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് അവനെ സ്നാനം കഴിപ്പിച്ചു. സ്നാനാനന്തരം അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷത്തോടെ അവന്റെ വഴിക്ക് പോകുകയും ചെയ്തു. സ്വന്തം ദേശത്തെത്തിയ ഇവൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകരോട് പറഞ്ഞിരിക്കുവാൻ ഇടയുണ്ട്. ക്രിസ്തീയ സഭാചരിത്രത്തിൻ്റെ ആരംഭം മുതൽ എത്യോപ്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ആ ആഫ്രിക്കയിലേക്ക് സുവിശേഷം ആദ്യമായി കൊണ്ടുവന്നത് ഈ എത്യോപ്യൻ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫിലിപ്പോസിനെ പിന്നീട് കാണുന്നത് അസ്തോദിലാണ്. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിൽ എത്തിച്ചേർന്നു. ഷണ്ണനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവയുടെ സഭയിൽ പ്രവേശനമില്ല എന്ന് ന്യായപ്രമാണം കൽപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 23:1. എന്നാൽ സത്യാന്വേഷിയായിരുന്ന ഈ വ്യക്തി സത്യം കണ്ടെത്തുവാനായി ദൈവം ഒരുക്കിയ വഴി നാം കണ്ടുകഴിഞ്ഞു. ന്യായപ്രമാണം അവന് കൽപ്പിച്ചു നൽകിയിരുന്ന അയോഗ്യതയെ നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ സഭയിൽ അവന് അംഗത്വം നൽകി. യെരുശലേമിലെ സഭയിൽ വച്ച് അപ്പോസ്തലന്മാരിലൂടെ നിരന്തരമായി കേട്ടുപഠിച്ച ഉപദേശ സത്യങ്ങൾ ഒന്നുപോലും മറച്ചു വയ്ക്കാതെ ഫിലിപ്പോസ് എത്യോപ്യന് പറഞ്ഞുകൊടുത്തു. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, സ്നാനം എന്നിവയെപ്പറ്റി വ്യക്തമായി അവൻ മനസ്സിലാക്കി. വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവൻ സ്നാനപ്പെടുവാൻ താല്പര്യപ്പെട്ടതിൽ നിന്നും നമുക്ക് അത് വ്യക്തമാകുന്നു. യേശുക്രിസ്തു ദൈവപുത്രനെന്നുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിലിപ്പോസ് അവനെ സ്നാനം കഴിപ്പിച്ചെന്നുള്ള വസ്തുതയും പ്രത്യേകം ശ്രദ്ധേയമാണ്. ക്രിസ്തീയ വിശ്വാസികൾ ജലസ്നാനം മാത്രമല്ല പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനവും പ്രാപിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ളതും ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കി. ജലസ്നാനം സ്വീകരിച്ച ശമരിയാ പട്ടണത്തിലെ വിശ്വാസികളെ പത്രോസും യോഹന്നാനും ചേർന്ന് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. നാം പഠിച്ചും ഗ്രഹിച്ചുമിരിക്കുന്ന തിരുവചന സത്യങ്ങളെ ഒന്നുപോലും മറച്ചു വയ്ക്കാതെ സ്തേഫാനോസിനെ പോലെയും ഫിലിപ്പോസിനെ പോലെയും സമൂഹത്തോടും വ്യക്തികളോടും തുറന്ന് സംസാരിക്കുവാനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് നൽകട്ടെ. എത്യോപ്യനായിരുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥനെ പോലെ സത്യം അന്വേഷിക്കുവാനും അത് കണ്ടെത്തുമ്പോൾ അനുസരിപ്പാനുമുള്ള ഹൃദയവാഞ്ചയും തിടുക്കവും നമുക്കും ഉണ്ടായിരിക്കട്ടെ. ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. സഭയുടെ പീഡകനായിരുന്ന ശൗലിനെ കർത്താവ് മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ച് തൻ്റെ ഉത്തമ ശിഷ്യനാക്കി തീർക്കുന്നു. അതാണ് അടുത്ത പാഠത്തിലെ നമ്മുടെ പഠന വിഷയം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.